നമുക്ക് ശബ്ദമായി അങ്ങയുടെ ചിന്തകൾക്ക് പ്രവൃത്തിയായതുപോലെ അങ്ങേക്കായി ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെടുന്ന ഞങ്ങൾ ക്രിസ്തുവിന്റെ അതേ മാതൃക ഏറ്റെടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഈ ശബ്ദ കാഴ്ചപ്പെടുത്തിൽ എല്ലാം കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക്. ദുഷ്ടന്റെ പിടിയിൽ നിന്ന് എല്ലാ മക്കളെയും വേർതിരിച്ചെടുത്തു ക്രിസ്തുവിൽ അങ്ങയുടെ മാറോട് ചേർപ്പാൻ ഇത് അടിയനെയും അങ്ങയുടെ കരങ്ങളിലേക്ക്. അകത്തെ ദേവാലയം പണി വീണ്ടും ഒരു കല്ലുകൂട് വയ്ക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ അങ്ങൾ ആശ്രയിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ, പ്രൈസ് ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, അകത്തെ ദേവാലയ പണിയുമായുള്ള ബന്ധത്തിൽ ഇന്ന് വീണ്ടും നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ചേഞ്ച് യുവർ ബാറ്റിൽ ഗ്രൗണ്ട്. നിന്റെ യുദ്ധക്കളം മാറുക. Change your battleground. എന്നാണ് കാര്യം. അല്ലെങ്കിൽ നീ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ കീ വാക്യം എഫേസ്യ ലേഖനം 2:22 ദേവാലയം പണിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ക്രിസ്തുവാണ് മൂലക്കല്ല്. നമ്മുടെ ഉള്ളിലാണ് പണി. പണി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആ 2:22 ദാസ് ഒന്ന് വായിച്ചാട്ടെ.
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു.
ശ്രദ്ധിച്ചു, അതിന് തൊട്ട് മുമ്പ് യേശു ക്രിസ്തു ആണ് മൂലക്കൽ എന്ന് എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തു ആണ് മൂലക്കല്ലിൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് മേൽ ഈ പണി നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നാം ദൈവത്തിന്റെ തിരുനിവാസമാകേണ്ടതിന്. ദൈവം നമ്മളിൽ വസിക്കുകയും നമ്മളിൽ ഭൂമിയിൽ നടക്കുകയും ചെയ്യാം. ശങ്കുർദ്ദീൻ 6:16 നമ്മളിപ്പോ കേട്ടല്ലോ. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളിൽ വസിച്ച് നിങ്ങളിൽ നടക്കും. അങ്ങനെയാണ് ദൈവരാജ്യം ഭൂമിയിൽ വരുന്നത്. അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്തിച്ചേർന്നാണ് അവന്റെ ജീവിതത്തിന്റെ ആ ഫുൾനെസ് എന്ന് പറയുന്നത്. അവൻ ദൈവപുത്രനായിട്ട് വെളിപ്പെടുന്നു. എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് ഈ ഒരു മർമ്മം അറിയത്തില്ല. എന്നാൽ സൗമ്യതയോടെ അവരെ ഈ മർമ്മം നമ്മൾ അറിയിക്കുവാനായിട്ട് ഇടയാകണം. അറിയിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ അറിയിക്കുവാൻ. അല്ലെങ്കിൽ അവിടെ നമ്മൾ പരാജയപ്പെടും. നമ്മൾ പരാജയപ്പെടുവാനായിട്ട് ഇടയാകും. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നമ്മുടെ ഫേസ്ബുക്കിൽ വന്ന കമന്റുകളുടെ താഴെ ഒരു വാത്സല്യ ദേവദാസൻ കമന്റ് എഴുതിയ കമന്റിൽ ഒരു കമന്റാണിത്. ക്രിസ്തു ദൈവത്തിനെ വെളിപ്പെടുത്തി, അതേപോലെ നമ്മൾ ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തി, അതേപോലെ നമ്മൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡ്യൂട്ടി അല്ല അത്, അത് ക്രിസ്തുവിനെ മാത്രം ഡ്യൂട്ടിയാണ്. അദ്ദേഹം ഒന്നും ഒരു തട്ടിപ്പായിട്ട് പറയുന്നതല്ല, അദ്ദേഹം അറിഞ്ഞത് അത്രയേ ഉള്ളൂ. അദ്ദേഹം അറിഞ്ഞത് അത്രയേ ഉള്ളൂ. അദ്ദേഹം അറിഞ്ഞ ലെവൽ വെച്ച് അദ്ദേഹം വിശ്വസ്തനായിട്ട് നിൽക്കുക. പക്ഷെ കർത്താവ് പറയുന്നു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും, അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ താഴെ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്, ക്രിസ്തുവിന്റെ മാത്രം ഡ്യൂട്ടിയാണ് അത്, നമ്മുടെ ഡ്യൂട്ടി അല്ല എന്ന് പറഞ്ഞ ആ ചിന്ത താഴെ പറയുന്ന തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പുനർ ചിന്തിച്ചാൽ നല്ലത്. എന്നിട്ട് അത് താഴെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ദൈവപുത്രന്റെ സ്ട്രക്ചറും പ്രവർത്തനവും നാം മനസ്സിലാക്കണം. കാരണം നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടതാ? ദൈവപുത്രന്മാരാകും വിളിക്കപ്പെട്ടതാ. യോഹന്നാൻ 1:12 നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? അറിയാമോ നിങ്ങൾക്ക്? അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞ, എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നേ? ഒന്ന് പറഞ്ഞ, സ്വന്തമായിട്ടൊന്ന് പറഞ്ഞ, അറിയാമെന്ന് നോക്കണേ. യോഹന്നാൻ 12 യേശുവിനെ കൈക്കൊണ്ട് യേശു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ദാസന്മാരാകാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു എന്നാണോ പറഞ്ഞേ? തെറ്റു പറഞ്ഞേണ്ട കാര്യം എന്താണെങ്കിൽ തെറ്റു പറഞ്ഞാൽ പെട്ടെന്ന് ജനത്തിന് മനസ്സിലാവും, അന്നേരം അതിന് ശരിയിലേക്ക് കൊണ്ടുവരണം. ദൈവത്തിന്റെ മക്കളാകാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു, ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ വിളി തന്നെ എന്തിനാ? ദൈവദാസന്റെ നിലനിൽക്കാനല്ല, ദൈവപുത്രനിലേക്കാണ്. എല്ലാ ദൈവദാസന്മാരും ശരീരത്തിലാണ് ദൈവത്തിന്റെ ദാസന്മാർ, എന്നാൽ അവർ അകത്തെ മനുഷ്യർ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ക്രിസ്തുവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത് ദൈവത്തിന്റെ പുത്രന്മാരെ ഉണ്ടാക്കാനാണ്. യേശു 53:10 പറയുന്നു, അവന്റെ പ്രാണിന്റെ അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ പുത്രനെ കാണണം, ദൈവപുത്രന്മാരെ, ക്രിസ്തുവിൽ ദൈവപുത്രന്മാരെ കാണണം. അപ്പോ ദൈവപുത്രന്മാരെ കുറിച്ച് പ്രിയ സഹോദരി, നിങ്ങൾ ദൈവപുത്രന്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം, പ്രവർത്തനം മനസ്സിലാക്കണം, സ്ട്രക്ചർ മനസ്സിലാക്കണം, പ്രവർത്തനം മനസ്സിലാക്കണം. അപ്പോ അവിടെ താഴെ എഴുതിയ കാര്യം ഇതാണ്, ആ സ്ട്രക്ചറും പ്രവർത്തനവും നമ്മൾ ക്രിസ്തു ദൈവപുത്രന, ക്രിസ്തുവിന്റെ യുവതിലേക്ക് നോക്കുമ്പോൾ ആ സ്ട്രക്ചർ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് സ്ട്രക്ചർ? ക്രിസ്തു പറയുന്നു, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ, ഞാൻ അതിന്റെ പാരഫ്രൈസ് ചെയ്ത് പറയാണ്, ഞാൻ ഒരു മോണോ കോമ്പോണന്റ് അല്ല, മോണോ പേഴ്സൺ അല്ല, ഒരു സിംഗിൾ പേഴ്സൺ അല്ല, ഡ്യുവൽ പേഴ്സൺ ആണ്, ഡ്യുവൽ പേഴ്സൺ. മക്കളെ, ദൈവപുത്രന്മാരുടെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ സിംഗിൾ അല്ല, ഡ്യുവൽ ആണ്. ശരീരം മാത്രമേ സിംഗിൾ ഉള്ളൂ, പക്ഷെ അകത്ത് വ്യക്തികൾ, സ്പിരിറ്റ് രണ്ടാണ്. ഒന്ന് ഹയർ സ്പിരിറ്റ്, അതാണ് ദൈവം. മറ്റത് ലോവർ സ്പിരിറ്റ്, അതാണ് നമ്മൾ. രണ്ടു പേർക്കുള്ള റൂമാണ് ഒന്ന് ആത്മാവ്, മറ്റത് ദേഹി. രണ്ടുപേർക്കും വെളിപ്പെടാൻ ഒറ്റ ശരീരമേ ഉള്ളൂ. നമ്മുടെ സ്ട്രക്ചർ മനസ്സിലാക്കുക, നമ്മൾ ഒരാളല്ല, രണ്ടുപേരാണ് അകത്ത്. ഗ്ലോറി. ഒന്ന് മുതലാളി, മറ്റത് തൊഴിലാളി, രണ്ടുപേർക്കൂടി ഒരു വീട്. തൊഴിലാളി ആ വീടിന്റെ കെയർ ടേക്കറാണ്, കെയർ ടേക്കർ. ഞങ്ങൾക്ക് ഇവിടെ ഗൾഫിൽ റാസൽ കൈമയിലെ ഒരു സെല്ലൂക്ക് ചർച്ച് ഉണ്ട്. അവിടെ ചെല്ലുമ്പോ ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ശ്യാമെന്ന. അവിടെ കയറി ചെല്ലുമ്പോ തന്നെ ഭയങ്കര ഭവ്യതയോടുകൂടെ പ്രൈസ് ലോർഡ് പാസ്റ്റർ എന്തൊക്കെ പറഞ്ഞ് ഓടി വരും. അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോ നോക്കിയാലും കാണാം, ഇതാ ഒരു ഒരു മോപ്പ്, ഒരു ചൂല്, ഒരു മോപ്പൊക്കെ കാണാം. അദ്ദേഹം അവിടെ ഭയങ്കരമായിട്ട് എന്നെ കെയർ ടേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാ, കെയർ ടേക്കർ. ഇതേപോലെ നമ്മൾ ഈ ആലയത്തിന്റെ, സമ്പൂർണമായ ആലയത്തിന്റെ കെയർ ടേക്കേഴ്സ് ആണ്. ഇതിന്റെ ഉള്ളിൽ യജമാനനുണ്ട്, മനസ്സിലായോ? രണ്ടുപേരുണ്ട്, രണ്ടുപേർക്കും റൂമുണ്ട്. ഒരാളുടെ റൂമാണ് സ്പിരിറ്റ്, മറ്റേ ആളുടെ റൂമാണ്, അതായത് യജമാന്റെ റൂമാണ് സ്പിരിറ്റ്, ദൈവത്തിന്റെ റൂമാണ് സ്പിരിറ്റ്, തൊഴിലാളിയുടെ, കെയർ ടേക്കർ റൂമാണ് സോൾ. രണ്ടുപേരും ഒരുമിച്ച് വസിക്കുന്ന ഒരു ബോഡിയുടെ ഉള്ളിലാണ്. ഇതാണ് ദൈവത്തിന്റെ സ്ട്രക്ചർ. ഇതാണ് കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞത്. ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഫിലിപ്പോസിനോട് പറഞ്ഞത്, ഇത്രയും കാലം ഞാൻ നിന്നോട് കൂടി ഇരുന്നത് ആരെ പറയണേ? നമ്മൾ ഒരു മനുഷ്യനായിട്ടുള്ള യേശുവിനെ കാണേണ്ടത്, ദൈവപുത്രനായിട്ട് കാണ്. ഇത്രയും കാലം ഞാൻ നിന്നോട് കൂടി ഇരുന്നിട്ട് നീ എന്നെ കണ്ടില്ലയോ ഫിലിപ്പോസേ? യോഹന്നാൻ 14:9 പറയാം, നീ എന്നെ കണ്ടില്ലയോ? അപ്പൊ ഫിലിപ്പോസും ശിഷ്യന്മാരും നോക്കിട്ട് വേറെ ആരെയും കാണാനില്ല, ഇതൊരൊറ്റ ആളല്ലേ ഉള്ളു, വേറെ ആരെയും കാണാനില്ലല്ല, ഒറ്റ ആളല്ലേ ഉള്ളു. പക്ഷെ യേശു അടുത്ത വാക്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, എന്റെ 10:10 എന്താ ഞാൻ പറയുന്നത് അർത്ഥം? പിതാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. ശ്രദ്ധിച്ചേ. അപ്പൊ യേശു അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ആത്മാവാകുന്ന പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ. അപ്പൊ എത്ര പേരുണ്ട്? എന്റെ ഒരാള്, ഉള്ളിൽ വസിക്കുന്ന പിതാവ് വേറൊരാള്. അപ്പൊ എത്ര പേരായി? ഡ്യുവലായി. ദൈവപുത്രൻ ഒരു ഡ്യുവൽ പേഴ്സൺ ആണ്, ഡ്യുവൽ പേഴ്സൺ. ഞങ്ങള് ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫോട്ടോ കോപ്പി മെഷീനെ കുറിച്ച് പഠിക്കുമ്പോൾ, ക്യാനൻ മെഷീൻ എന്ന് പറഞ്ഞ സംഭവം, ക്യാനൻ എന്ന് പറയും, ആ ക്യാനൻ മെഷീന് മറ്റു മെഷീനായിട്ട് പ്രത്യേകത, ക്യാനൻ മോണോ കോമ്പോണന്റ്, മറ്റു മെഷീനൊക്കെ ഡ്യുവൽ ആണ്. അതായത് ക്യാനൻ മിഷന് അതിന്റെ മഷി ഒറ്റ മഷിയേ ഉള്ളൂ. എന്നാൽ മറ്റു മെഷീനുകളൊക്കെ രണ്ട് ടൈപ്പ് മെഷീനുണ്ട്. ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്, ടോണർ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്. ക്യാനൻ മെഷീന് ഒറ്റ മെഷീനുണ്ട്, ടോണർ എന്ന് പറയുന്ന ഒരു മെഷീൻ. അന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഇത് ടെക്നോളജി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോ ഇവിടെ മോണോ എന്ന് പറയുന്ന വാക്ക് അതൊരു ഗ്രീക്ക് വാക്ക്, അത് എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായി. കാരണം ഏകസത്യ ദൈവമായ പിതാവ് എന്ന് പറയുന്നിടത്ത് ഉപയോഗിക്കുന്ന ഈ മോണോയാണ്. മോണോസ് അലിത്തിനോസ് തിയോസ്. മോണോസ് എന്ന് പറഞ്ഞാൽ എലോൺ, ഓൺലി. അപ്പോ നമ്മൾ ഒരു 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 സിംഗിൾ പേഴ്സൺ, ദൈവപുത്രൻ ഒരു സിംഗിൾ പേഴ്സൺ അല്ല, ദൈവപുത്രൻ ഒരു ഡ്യുവൽ പേഴ്സൺ ആണ്, ഡ്യുവൽ പേഴ്സൺ. ഇതാണ് കർത്താവ് പറയുന്നത്, എന്നെ കാണുന്നവൻ കാണുന്നത് യഥാർത്ഥത്തിൽ പിതാവിനെ കാണുകയാണ്. കാരണം എക്സ്പ്ലെയിൻ ചെയ്യാണ്, എന്റെ ഉള്ളിൽ പിതാവ് വസിച്ച്, അപ്പൊ ഞാനുണ്ട്, പിന്നെ എന്റെ ഉള്ളുണ്ട്, എന്റെ ഉള്ളിൽ പിതാവ് വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പോ ഡ്യുവൽ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മൾ എല്ലാവരും എങ്ങനെയാണ്, ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്, ഡ്യുവൽ പേഴ്സണാലിറ്റി. ഇതില് എന്ത് ചെയ്യണം, നമ്മൾ ഒഴിഞ്ഞു കൊടുത്തിട്ട് ദൈവത്തെ നമ്മൾ വെളിയിലേക്ക് പ്രവർത്തിപ്പിക്കണം. ഇതാണ് കർത്താവ് പറയുന്നത്. യഹൂദന്മാർ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പലതും പറയാനുണ്ട്. ആർക്ക്? ഇതിന്റെ ഉള്ളിൽ രണ്ടാളുള്ളതിൽ എനിക്ക് നിങ്ങളോട് പലതും പറയാനുണ്ട്, പക്ഷേ എന്റെ പിതാവ് അകത്തുണ്ട്. ആ പിതാവിനോട് കേൾക്കുന്ന മാത്രം ഞാൻ നിങ്ങളോട് പറയും. ശ്രദ്ധിച്ച്, ആരെയാണ് കാണിക്കുന്നത്? ആരെയാണ് കാണിക്കുന്നത്? തന്നെ അല്ല കാണിക്കുന്നത്, തന്റെ അകത്തുള്ള പിതാവിനെ കാണിക്കുന്നു. അപ്പൊ അതിനുമുമ്പ് ആരെ ത്യജിക്കണം? എനിക്ക് പറയാനുള്ളത് ത്യജിക്കണം, എങ്കിലേ പിതാവിന് പറയാനുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതേ ഒരു അവസ്ഥ വേണം നമ്മൾ. അപ്പോ ഇതിന്റെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ, ഇതിന്റെ ഷോർട്ട് ആയിട്ടാണ് സന്ദേശത്തിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കണം, ഇത് യേശുവിന്റെ മുകളിൽ മാത്രം ഡ്യൂട്ടിയാ. അതായത് താഴെ എഴുതി, യേശു ദൈവപുത്രനാണ്, യേശുവിന്റെ മാത്രം ഡ്യൂട്ടി അല്ല ഇത്. ശകം കുറുതിന് 6:16 പറയുന്നു, എല്ലാ ദൈവപുത്രന്മാരെയും ഡ്യൂട്ടി ഇതാ. എന്താ ശകം കുറുതിന് 6:16 അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേ, സ്വന്തമായിട്ട് ഒന്ന് പറഞ്ഞേ. നിങ്ങളെ കൊണ്ട് പറയുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ മാക്സിമം മാർക്ക് മേടിക്കണമെന്നാണ് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം, എന്റെ ആഗ്രഹം. അതുകൊണ്ടാ ഇപ്പൊ ദൈവം പറഞ്ഞോളൂ, ദൈവം പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്. ഞാൻ ദൈവം, ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ചിട്ട് നിങ്ങളിൽ ഞാൻ നടക്കും. ഇതാണ് യേശുവിൽ സംഭവിച്ചത്. യേശുക്രിസ്തുവിൽ ദൈവം ഭൂമിയിൽ നടന്നു. ഇമ്മാനുവേൽ, ദൈവം യേശുക്രിസ്തുവിൽ മനുഷ്യരോട് കൂടെ ആയി. ഇമ്മാനുവേലിന്റെ അർത്ഥം എന്താ? ദൈവം മനുഷ്യരോട് കൂടെ. എങ്ങനെ? ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാവരുടെ ഉള്ളിലും ദൈവം വസിച്ച് നമ്മളിലൂടെ ഭൂമിയിൽ നടക്കും. അപ്പൊ നമ്മളിൽ എല്ലാവരിലും കൂടെ ഇമ്മാനുവേൽ, ദൈവം ഭൂമിയിലായി, ദൈവം ഭൂമിയിലായി. ഇതാണ് ദൈവരാജ്യം, ഇതാണ് ദൈവരാജ്യം. നമ്മളിലൂടെ ദൈവം ഭൂമിയിൽ നടക്കുന്നതാണ് ദൈവരാജ്യം. മനസ്സിലാവുന്നുണ്ടോ? ഈ സുവിശേഷമാണ് ഇന്ന് മറഞ്ഞു പോയത്. ഈ സുവിശേഷമാണ് ബൈബിൾ കോളേജിലെ സിലബസിൽ ഇല്ലാത്തതായിരിക്കുന്നേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഈ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചില്ല. ഇതൊരു ആത്മീയത്വത്തിന്റെ ഭാഗമാണ് കേട്ടോ. ഹല്ലേലൂയ. ഇതാ അപ്പോ ആ വോളിന് ഇതങ്ങ് എഴുതിയപ്പോ എന്ത് സംഭവിക്കുന്നു? ആ ദൈവദാസനും തന്റെ സ്വയത്തെ താഴ്ത്തി ഇത് ഏറ്റെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സത്യം അറിയുമ്പോൾ സത്യം അദ്ദേഹത്തെ സ്വതന്ത്രമാക്കും. കാരണം ഇത്രയും നാൾ അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് യേശു മാത്രമുള്ള ആ ഡ്യൂട്ടി, നമ്മളൊന്നും ആ ഡ്യൂട്ടി ചെയ്യണ്ട, നമ്മളിങ്ങനെ യേശുവിനെ ടെസ്റ്റിഫൈ ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. പക്ഷേ അപ്പോസ്തലന്മാരൊക്കെ അതല്ലേ ചെയ്തത്? അങ്ങനെയല്ല ചെയ്തത്. പൗലോസ് പറയുന്ന കേട്ടില്ലേ, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഫിനിഷ്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, പകരം ആരാ ജീവിക്കണേ? എന്റെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നു. ഡ്യുവൽ കോമ്പോണന്റ്, ഞാൻ, ക്രിസ്തു. പിന്നെ ഞാൻ ജീവിക്കുന്നതോ ആ ക്രിസ്തുവിലുള്ള, ആ ദൈവത്തിലുള്ള വിശ്വാസത്തിലത്രേ. ഡ്യുവൽ കോമ്പോണന്റ്. അപ്പൊ ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവം ഭൂമിയിൽ വെളിപ്പെടുകയുള്ളൂ. കാരണം എന്താ? ക്രിസ്തു നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് ആയിട്ട് ദൈവം വസിച്ചു, പക്ഷെ നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം ക്രിസ്തുവിലൂടെയാണ്. ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ, ഇന്നലെ കണ്ടില്ലേ, ടാങ്ക്, വാട്ടർ ടാങ്ക്, പൈപ്പ്, ടാപ്പ്. ഇന്നലെ കണ്ണത്രൊക്കെ ശ്രദ്ധിച്ചോളാം, കണ്ട് അത് പോയി പഠിച്ചോളണം. വാട്ടർ ടാങ്ക്, ഇന്നലെ സ്ക്രീനിൽ കൊണ്ടുവന്നത് ഇല്ലേ, പ്രാക്ടിക്കലായിട്ട് ടാങ്ക്, പൈപ്പ്, ടാപ്പ്. ടാപ്പ് നമ്മളാണ്, പൈപ്പ് യേശുവാണ്, ടാങ്ക് പിതാവാണ്. ഗ്ലോറി. അപ്പോ നമ്മളിൽ, നമ്മൾക്ക് അതായത് ടാപ്പിലൂടെ വെള്ളം വരണമെങ്കിൽ ഒറ്റ ഒരു രീതിയിലേ പറ്റുള്ളൂ, ഈ ടാപ്പ് ടാങ്കുമായി കണക്ട് ചെയ്യണം. കണക്ഷൻ അത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിന് നമ്മൾ സംബന്ധിച്ച ടാപ്പിനെ പൈപ്പിനെ പിരിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ കർത്താവ് വീണ്ടും പറയാണ് എനിക്ക് പിതാവിനെ പിരിഞ്ഞൊന്നും ചെയ്യാനും പറ്റില്ല. രണ്ട് കണ്ടീഷൻ കണ്ടോ, ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് സ്വയം ഒന്നും ചെയ്യാനും കഴിയത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ശ്രദ്ധിച്ചോളണം. ഇന്നത്തെ വിശ്വാസത്തിന്റെ താളപ്പിഴകളൊക്കെ അതാണ്, താളപ്പിഴകൾ. രണ്ട് കണ്ടീഷനാണ് യേശു പറയാണ് യോഹന്നാൻ 15, നിങ്ങൾക്ക് മനുഷ്യരായ നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ട് കമ്പാരിസൺ. അതേ കമ്പാരിസൺ യേശു പിതാവായിട്ട് പറയാണ് എനിക്ക് പിതാവിന് പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിതാവ് ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല. ഇന്ത്യ സ്വയമേ എന്തെങ്കിലും ചെയ്താലോ, യോഹന്നാൻ 8:29 പറയാണ് അവൻ എന്നെ ഏകനായി വിടും. അവിടെ പറയുന്നൊരു കാര്യം അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. അല്ലെങ്കിലോ ഏകനായി വിടും, ആരെ പോലെ, ആദത്തെ പോലെ. ആദം പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നില്ല. യോഹന്നാൻ 8:29 പറഞ്ഞു. അപ്പോ നമ്മൾ ഈ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ ഇന്ന് പ്രസംഗിച്ച് കേൾക്കുന്ന ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ വിഴുങ്ങരുത്. നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ അങ്ങനെ തന്നെ ഒന്ന് നോക്കുക. എന്നിട്ട് ബൈബിളായ ബൈബിളിലെ വചനമാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അപ്പോ ഇന്ന് ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓർപ്പിക്കുവാൻ, നിങ്ങളെ ഒന്ന് ബലപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യം, ഇത് ഒരു ആത്മീയ യുദ്ധമാണ്. നിങ്ങൾ തളർന്നു പോകരുത് യുദ്ധത്തിൽ. യുദ്ധത്തിൽ തളർന്നു പോകരുത്. തളർന്നു പോകുന്ന എപ്പോഴാണെന്നറിയാമോ, നിങ്ങളുടെ ബാറ്റിൽ ഗ്രൗണ്ട് നിങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തളർന്നു പോകും. അതുകൊണ്ടാണ് കർത്താവ് ഓർപ്പിക്കുന്നത് ചേഞ്ച് യുവർ ബാറ്റിൽ ഗ്രൗണ്ട്, നിങ്ങളുടെ യുദ്ധക്കളം മാറ്റിയത്, അല്ലെങ്കിൽ നിങ്ങൾ തളർന്നു പോകും. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ സൂചിപ്പിക്കട്ടെ. ചിലര് ഈ വാട്സപ്പ് മെസ്സേജില് ചിലരെ ചില സാഹചര്യത്തിലുള്ള ചിലരെ ഭീഷണിപ്പെടുത്തിയപ്പോ, ഉടനെ തന്നെ ഇതുമായുള്ള ബന്ധത്തില് ആ സംഭവം ഞാൻ പറയുന്നില്ല, ഭീഷണിപ്പെടുത്തിയപ്പോ ഉടനെ ചിലർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് വാട്സപ്പിൽ നമ്മുടെ SVJ മെസ്സേജിൽ നിന്ന് അങ്ങ് അങ്ങ് തന്നതാണ് അങ്ങ് റിമൂവ് ചെയ്തു. ഈ വാട്സപ്പിന് ഒരു പ്രശ്നമുണ്ട്, ആരെങ്കിലും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള സകലരും അറിയും, അതിലുള്ള സകല ഇന്ന ആള് ഇതാ റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ആളെ റിമൂവ് ആക്കിയിരിക്കുന്നു. അപ്പോ അത് പരിശോധിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജീവിതം എന്തുകൊണ്ട് റിമൂവായി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില ഭീഷണി വന്നു. ഇതിന്റെ ഉള്ളിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ പൊക്കുമായിരിക്കും, എന്നെ പിടിക്കും. അദ്ദേഹം തന്നെത്താനെ റിമൂവ് ആയി. അത് വിശ്വാസത്യാഗത്തിന്റെ ഓരോ സ്റ്റെപ്പുകളാ കാണുന്നത്. എന്തുകൊണ്ടാണെന്നറിയാം, മനുഷ്യൻ തന്റെ ബാറ്റിൽ ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട്, സ്വയത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇതാ കഴിഞ്ഞ ഒരു ദിവസം വീണ്ടും നമ്മളുടെ ചില സന്ദേശങ്ങൾ, ചില ബ്ലോഗുകൾ ഷെയർ ചെയ്തപ്പോ, നമ്മുടെ ബ്ലോഗുകൾ ഷെയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രശ്നം ഇന്നത്തെ ദൈവദാസന്മാർക്ക്, കാരണം അവര് പഠിപ്പിച്ചു വെച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, ബൈബിളിലെ വചനങ്ങളാണ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ അവർക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഷെയർ ചെയ്തപ്പോ ഇതാ ചിലര് ശക്തമായ എതിർ കമന്റുകൾ അദ്ദേഹത്തിന് അയച്ചു. ഉടനെ തന്നെ അദ്ദേഹം പേടിച്ചു, അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരും പേടിച്ചു. അയ്യോ നമുക്കിതൊന്ന് ഷെയർ ചെയ്യണ്ട കേട്ടോ, നമുക്കിന്ന് ഷെയർ ചെയ്യണ്ട. ഉടനെ തന്നെ അദ്ദേഹം തന്റെ താൻ ഷെയർ ചെയ്തൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് പേടിച്ചു. ശ്രദ്ധിച്ചേ എന്തോ ഈ സംഭവം. ഇവിടെയൊക്കെ യുദ്ധത്തിന്റെ ബാറ്റിൽ ഗ്രൗണ്ട് മാറാത്തത് കൊണ്ട് ഇവരൊക്കെ ഭയത്തിൽ കാര്യങ്ങൾ മൂവ് ചെയ്യുക. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പത്രോസിനെ കുറിച്ചാണ്. ഈ പത്രോസും ബാറ്റിൽ ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാതെ യേശുവിനോട് വലിയ സ്നേഹമാണ്, വലിയ സ്നേഹം, യേശുവിന് വലിയ ഇഷ്ടമാണ്. ഈ ഒരു യാത്രയിൽ അദ്ദേഹം പറഞ്ഞു, യേശു പറഞ്ഞു ഞാന് കാൽവരി ക്രൂശിൽ യാഗമാകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അദ്ദേഹം ആത്മാർത്ഥതയോടെ പറഞ്ഞതാ, സ്നേഹമുണ്ടായിട്ട് പറഞ്ഞതാ. പക്ഷേ കാര്യത്തിലെടുത്തപ്പോ താൻ യേശുവിനെ തള്ളിപ്പറയുക മാത്രമല്ല പ്രാകാനം തുടങ്ങി. ആ മനുഷ്യ, ആ വ്യക്തി ഞാൻ അറിയത്തുപോലുമില്ല. ശ്രദ്ധിച്ചേ, എന്താ കാര്യം? യഹൂദന്മാരെ ഭയപ്പെട്ടു, ഭയപ്പെട്ടു. ബാറ്റിൽ ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ അതേ പത്രോസ് ദൈവത്തിന്റെ ആത്മാവാൽ നിറയപ്പെടുകയും ദൈവത്തിന്റെ സത്യത്താൽ വിടുതൽ പ്രാപിക്കുകയും ചെയ്തപ്പോ തന്റെ ബാറ്റിൽ ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തു, താൻ ജയം പ്രാപിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നമ്മളുടെ ചിന്ത യേശു ക്രിസ്തു എടുത്തു തരുന്ന ആ അന്നുള്ള ആഹാരത്തിലൂടെ സത്യത്തിലൂടെ നാം പ്രവർത്തിക്കുന്നെങ്കിൽ നാം ജയം പ്രാപിച്ചു. വേറെതിൽ പറഞ്ഞാൽ നമ്മളുടെ സ്വയം എന്ന ബാറ്റിൽ ഗ്രൗണ്ടിൽ നാം എപ്പോഴും ഫ്ലഷിലേക്ക് സ്ലിപ്പ് ചെയ്യുന്നവരായിരിക്കും, ജഡത്തിലേക്ക് സ്ലിപ്പ് ചെയ്യുന്നവരായിരിക്കും. സ്വയം എന്ന ബാറ്റിൽ ഗ്രൗണ്ടിൽ നാം, ആ യുദ്ധക്കളത്തിൽ നാം നിന്ന് കഴിഞ്ഞാൽ നാം പിശാചിനാൽ പരാജയപ്പെടും. ഇത് മനസ്സിലാക്കി, സ്വയം എന്ന യുദ്ധക്കളത്തിൽ നാം നിൽക്കുമ്പോൾ അത് നമ്മളെ ജഡത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകും. ജഡത്തിലേക്ക് വലിച്ചുകൊണ്ടു പോയാൽ നാം പിശാചിനാൽ പരാജയപ്പെടും. നമ്മുടെ സ്വയത്തിനോ ജഡത്തിനോ പിശാചിനെ ജയിക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ ഒരു മർമ്മം ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ സ്വയത്തിനോ ജഡത്തിനോ പിശാചിനെ ജയിപ്പാനുള്ള കപ്പാസിറ്റി ഇല്ല. പകരം ആർക്കാണ് ആ കപ്പാസിറ്റി ഉള്ളത്? ഒരു ദൈവത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾ കേട്ടില്ലേ? ദൈവത്തിന് ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ഒരു സത്യം തിരിച്ചറിയാം. നമ്മൾ ഡ്യുവൽ പേഴ്സണാലിറ്റി ആണ് എന്നും നമ്മുടെ ഫ്രണ്ടിലുള്ളവനല്ല, അതായത് കെയർ ടേക്കറിനല്ല, അകത്തെ മുതലാളിക്ക്, എന്റെ ഉള്ളിലുള്ളവനാണ് ലോകത്തുള്ളവനേക്കാൾ ശക്തൻ. ലോകത്തുള്ളവനാരാ എന്ന് പറഞ്ഞേ? സർവലോകവും ഡാഷ് ഇന്റെ കീഴിൽ കിടക്കുന്നു. ആ ദുഷ്ടന്റെ, പിശാചിന്റെ കീഴിൽ കിടക്കുന്നു. അപ്പൊ എന്റെ ഉള്ളിലുള്ളവനോ ദൈവമാണ്, ദൈവരാജ്യത്തിന്റെ അധികാരിയ അല്ലേ? ആരൊക്കെ വലിയവനാ? പിശാചിനേക്കാൾ വലിയവനാ. അപ്പൊ ഞാനോ പിശാചിനേക്കാൾ ചെറിയവനാ? എന്റെ സ്വയത്തിലും എന്റെ ഫ്ലഷിലും ഞാൻ പിശാചിനേക്കാളും കുറഞ്ഞത്, എന്നെ അവൻ കീഴടക്കും. പക്ഷെ എന്റെ ഉള്ളിലുള്ളവനോ അവനേക്കാൾ വലിയവൻ. ഈ ഒരു സംഭവം ജനം തിരിച്ചറിയണം. ഞാൻ എന്റെ സ്വയത്തിലോ ജഡത്തിലോ നിന്നാൽ ഈ യുദ്ധത്തിൽ ഞാൻ പിശാചിനാൽ പരാജയപ്പെടാം. പക്ഷേ ഞാൻ എന്റെ അകത്തുള്ള ദൈവരാജ്യത്തിൽ, ദൈവത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ നിന്നാൽ ഞാൻ പിശാചിനെ ജയിക്കും. ചേഞ്ച് യുവർ ബാറ്റിൽ ഗ്രൗണ്ട്. എന്തുകൊണ്ടാണ് ഈ സഹോദരങ്ങൾ മറ്റുള്ളവരെ പേടിപ്പിച്ചപ്പോൾ തന്നെ ഉടനെ തന്നെ അവർ ഷെയർ ചെയ്തൊക്കെ ഡിലീറ്റ് ചെയ്തത്? പേടിച്ചിട്ട. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പത്രോസ്, ദാ പത്രോസ് യേശുവിനോട് കൂടെ മരിക്കേണ്ടി വന്നാൽ ഞാൻ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്? സ്നേഹം കൊണ്ടാ. പക്ഷേ യേശുവിനെ തള്ളി പറഞ്ഞ എന്തുകൊണ്ടാ? ഭയം കൊണ്ട, ഭയം കൊണ്ട. അപ്പോ ആ യുദ്ധത്തിന്റെ സമയത്തേക്ക് വരുമ്പോൾ ദാ നമ്മുടെ സ്വയത്തിൽ നിന്നാൽ നാം പരാജയപ്പെട്ടു പോകും, നാം ജഡത്തിലേക്ക് സ്ലിപ്പാകും, പരാജയപ്പെടും. സ്നേഹം കൊണ്ടാ പറയുന്നതൊക്കെ, പക്ഷെ കാര്യത്തോടെടുക്കുമ്പോ പരാജയപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവരും ദാ നമ്മളെ ഭയപ്പെടുത്താനേ ഉണ്ടാവുള്ളൂ. അയ്യോ വേണ്ട, ഷെയർ ചെയ്യണ്ട, ഇത് ഷെയർ ചെയ്യരുത് കേട്ടോ. ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇതാ ക്രിസ്തുവിനെ അയച്ച് നീ തന്ന വചനം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. തുടർന്ന് ക്രിസ്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ കാലയളവിൽ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്, 3.5 വർഷക്കാലം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം മറ്റുള്ളവരെ ഉപദേശിക്കണം. ഇത് ക്രിസ്തുവിന്റെ കൽപ്പനയാണ്, അത് നാം ചെയ്യുക. അപ്പോ ക്രിസ്തു എന്താണോ പറഞ്ഞ് അത് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുന്ന എഴുതുക, അത് പലർക്കും ഇടർച്ചയാകും. നോ പ്രോബ്ലം. അവര് നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോ നിങ്ങൾ തളരണ്ട. കഴിഞ്ഞ ദിവസം സാധനം പറഞ്ഞത് അവരങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അവർ എന്തിനാ ക്ഷമിക്കണേ? അത് പ്രതിഫലമല്ലേ നിങ്ങൾക്ക്? പ്രതിഫലം എന്റെ നാമത്തെ പ്രതി ആരെങ്കിലും നിങ്ങൾ അന്യായമായി പഴിച്ചാൽ നിങ്ങൾ സങ്കടപ്പെട്ട് കരയൊന്നും വേണ്ട. ആനന്ദിക്കുകയാണ് കർത്താവ് പറഞ്ഞ, ആനന്ദിക്കുക, സന്തോഷിക്കുക, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയതാകുന്നു. ഹല്ലേലൂയ. ഓവർടൈം കിട്ടിയാല് കരയൂ, സന്തോഷിക്കല്ലേ ഉള്ളൂ. ഓവർടൈം ഉണ്ടാക്കാൻ വേണ്ടി പലരും പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുക? പ്രതിഫലം കൂട്ടാൻ പ്രവർത്തിക്കുന്നു. ഇത് കർത്താവ് പറയുന്നത് നിങ്ങളുടെ പ്രതിഫലം വലിയതാണ്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങനെ വേണ്ട കേട്ടോ, ചാച്ച അത് വേണ്ട, അച്ചാച്ച അത് വേണ്ട, ഇതെങ്ങനെ ചെയ്യണ്ട, അയ്യോ വേണ്ട വേണ്ട വേണ്ട. യേശുവിനെ അന്ന് അന്നത്തെ സഭ അല്ലെങ്കിൽ അന്നത്തെ സമൂഹം എന്തൊക്കെയാ പറഞ്ഞേ? പിശാചാണ് ഇവന്റെ പുറകില്. അപ്പൊ യേശു കരഞ്ഞോ? പ്രസംഗവേദിയെ പിടിച്ചുകൊണ്ട് പോയി ഉന്തിയിട്ട് താഴെയിടാൻ നോക്കി. ആര്? അന്നത്തെ ഗവൺമെന്റ് ആണോ? അല്ല, സഭ. ഇതൊക്കെ ഉണ്ടാകും. യേശു പറഞ്ഞതേ, ശ്രദ്ധിച്ചു കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. ഇന്ന് നിങ്ങൾ പ്രസംഗവേദി കേൾക്കാത്തൊരു സാധനം, ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വന്നു എന്നാണോ നിങ്ങൾ ചിന്തിച്ചേ? ഇന്നത്തെ പ്രസംഗത്തിലൊന്നും കേൾക്കത്തില്ല, ബൈബിളിലും കേട്ടോ, തപ്പിയെടുത്തു. സമാധാനമല്ല, ഞാൻ വാളത്രേ വരുത്താൻ വന്നത്. ഞാൻ വന്നത് ഭൂമിയിൽ തീയിടാനാ. തീ ഇത് കേൾക്കുവോ? ഇത് പ്രസംഗം കേൾക്കുവോ? കേൾക്കൂല. എന്തേ എന്തേ അപ്പൊ നിങ്ങൾക്ക് എന്താ അങ്ങനെ? കർത്താവ് അങ്ങനെയല്ലയോ? ആ ബൈബിളിലെ കർത്താവ് അങ്ങനെയാണ്. എന്താ കാര്യം? കാരണം ബൈബിളിലെ കർത്താവ് വന്നതേ ഇവിടെ കുറച്ച് പാട്ടും പാടി സ്തുതിപ്പിച്ചിട്ട് പോകാനല്ല, ഒരു കിണ്ടത്തെ എടുത്ത് കളയാനാ വന്നേ. പിശാചിന്റെ കിണ്ടത്തെ ഇവിടെ നിന്ന് എടുത്ത് കളയണം. പിശാചിന്റെ കിണ്ടമായി മനുഷ്യഹൃദയങ്ങൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്, അതിനെ എടുത്ത് കളയണമെങ്കിൽ ഒരു യുദ്ധത്തിലൂടെ നടക്കത്തുള്ളൂ. ഒരു യുദ്ധത്തിലൂടെ, ആ യുദ്ധത്തിലൂടെ അതിനെ എടുത്തു കളഞ്ഞിട്ട് ഇവിടെ നിത്യ സമാധാനം യേശു കൊണ്ടുവരും. നിത്യ സമാധാനം. അതുകൊണ്ടാണ് യേശുവിന്റെ സമാധാന പ്രഭു എന്ന് പേര്. ഹല്ലേലൂയ. നിത്യ നീതി വന്നാൽ മാത്രമേ നിത്യ സമാധാനം വരൂ. ആദ്യം നിത്യ നീതി വരുത്തണം. ഡാനിയൽ പ്രവാചന പുസ്തകത്തിൽ വായിച്ചു നോക്ക്, നിത്യ നീതി ഉണ്ടാക്കാൻ പോവുക യേശു. നിത്യ നീതി, നിത്യ നീതി വന്നാൽ നിത്യ സമാധാനം വരും. അങ്ങനെ ആരൊക്കെ അതിന്റെ പാർട്ടായിട്ടുണ്ടോ അവരെയൊക്കെ ദൈവപുത്രന്മാരെന്നാണ് വിളിക്കുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. വെറും സമാധാനമല്ല, അവർ നിത്യ സമാധാനം ഉണ്ടാക്കും. പക്ഷെ നിത്യ സമാധാനം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ ഭൂമിയിൽ ഒന്ന് തീയിടണം. ഒന്ന് തീരണം, തീയിടണം. പലരുടെയും അകത്തുള്ള പൈശാചികന്റെ ചിന്തകളെ ഇളക്കുമ്പോ പിശാച് ഇളകും. ദുഷ്ടമനുഷ്യരും മായാവികൾ അടിക്കടി ദോഷത്തിന് മുതിർന്നു വന്നുകൊണ്ടേയിരിക്കും. നിഷ്കളങ്കന്മാരും ഉണകും, കാരണം അവർക്ക് അറിഞ്ഞുകൂടാ സത്യം എന്താണെന്ന്. കർത്താവ് സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ നാളിലെ തളരരുത്. വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതുകൊണ്ടാണ് കർത്താവ് ദേവാലയ പണി അഡ്വാൻസ് ചെയ്യണമെങ്കിൽ പ്രവാചകന്മാരുടെ പ്രവചനം വേണം. ഇതുകൊണ്ടാണ് കർത്താവ് നമുക്ക് ആ ചിന്തകൾ തന്നത്. ചിന്തകൾ തന്ന എന്തുവാ? ഇതാ നിങ്ങൾ ഇനി എന്താ ചെയ്യണം? കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം. കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ ആണിക്കല്ല് കയറ്റി കൊള്ളണം. ഹലോ. അപ്പൊ ദേവാലയ പണി പുരോഗമിച്ച് നടക്കണമെങ്കിൽ ഇനി ശ്രദ്ധിച്ചോളുക, നിങ്ങൾക്ക് ആത്മാവിന്റെ വചനങ്ങൾ വേണം. ആ വചനങ്ങളിൽ നിന്നാലേ നിങ്ങൾ ജയിക്കൂ. അല്ല, നിങ്ങളുടെ സ്വന്തം ജഡത്തിന്റെ ചിന്തയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ തളർന്നു പോകാതിരിക്കാണ്. ചില വാക്യങ്ങൾ തന്ന് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഗിരിപ്രഭാഷണം 5-ാം അധ്യായം. ലോർഡ് ഐ ലവ് യു. അതിന്റെ 10, 11, 12 വായിച്ചോളൂ.
നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ.
മതി, ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ആരാ? അവർ അന്നത്തെ ദൈവസഭ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ആരാ പറഞ്ഞിരുന്നു നമുക്ക്? അപ്പുറത്തെ വീട്ടിലെ ഫ്രാൻസിസ് അച്ഛനോ, അതോ തെക്കേ വീട്ടിലെ ജോസഫ് പാസ്റ്റർ? ആരാ പറഞ്ഞിരുന്നേ? നമ്മുടെ നായകനായ യേശു പറഞ്ഞു തരികയാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകും, നോ പ്രോബ്ലം, സന്തോഷിച്ചു ഉല്ലസിച്ചോ. നിങ്ങളുടെ പ്രതിഫല സ്വർഗത്തിൽ വലിയതാണ്, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ. അവര് സ്വന്തം രാജ്യം അന്വേഷിച്ച് നടക്കുന്നവരാ, നിങ്ങൾ സ്വർഗരാജ്യം അന്വേഷിച്ച് നടക്കുന്നവരാ. എന്തന്വേഷിക്കാ നമ്മളോട് പറഞ്ഞേ? ആ സ്വർഗരാജ്യം, ദൈവരാജ്യം അന്വേഷിക്കാൻ പോകുമ്പേ, സ്വന്തം രാജ്യമല്ല. അപ്പൊ ഈ വചനങ്ങളൊക്കെ ഒന്ന് ധ്യാനിച്ചോളണം. അപ്പൊ പ്രതിഫലം കൂടുതൽ കിട്ടുമ്പോ കരയരുത്, സന്തോഷിക്കുക കേട്ടോ. പ്രതിഫലം കൂടുതൽ കിട്ടുമ്പോ കരഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട്, അതിനാണ് അതിന്റെ വിഷയം, എന്തോ കുഴപ്പമുണ്ട്. അപ്പോ അങ്ങനെ ആകരുത്. ഇനി ശ്രദ്ധിച്ചോ, ഇനി മുന്നോട്ടേക്ക് പോകാൻ എന്ത് വേണമെന്നറിയാമോ? പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ആവശ്യം. അപ്പോഴപ്പോഴുള്ള, ശ്രദ്ധിച്ചേ, യേശുക്രിസ്തു അത് മൂലക്കല്ലിന്മേൽ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് മേലെ പണിയാണ്. അപ്പൊ അത് ഉണ്ടെങ്കിലേ പണി നടക്കുള്ളൂ. കല്ല് വേണം. അപ്പൊ നിങ്ങൾ എന്തിക്കരുത്, കഴിഞ്ഞ ആഴ്ച ഒരു പ്രവാചകൻ വന്നിട്ട് എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, അതല്ല ഈ പറഞ്ഞു, അതല്ല ഈ പറഞ്ഞ് ദേവാലയ പണിയെ കുറിച്ച് ഉള്ളതാ. അതായത് ഹഗ്ഗായി പ്രവാചകൻ, സക്കറിയ പ്രവാചകൻ, ഇവരെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അവരെ കുറിച്ച് പറയുന്ന കാര്യം, ദേവാലയം പണിയുവാൻ തക്കവണ്ണം സെറുബ്ബാബേൽ, എസ്ര, നെഹമ്യ ഇവരെയൊക്കെ ദൈവം ഇറക്കി. പക്ഷേ ഇവരുടെ മുമ്പിൽ പ്രതികൂലമാണ്. ഉടനെ തന്നെ ആ ദേശനിവാസികൾ ഇതാ ഇവിടെ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണി സ്വരം രാജാക്കന്മാർക്ക് ലെറ്റർ എഴുതി വിടുന്നു, നിങ്ങൾക്കിനി അവർ കരം തരത്തില്ല, ഇവരൊരു പണിയാ തുടങ്ങുന്നു. ഉടനെ തന്നെ രാജാവ് പറയുന്നു, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, അടുത്ത ഞാനിനി പറയുന്നവരെ ദേവാലയം പണി നിർത്തിവെക്കെ. ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഭൂമിയിലെ രാജാക്കന്മാരാണേ, ഉടനെ തന്നെ സ്വർഗത്തിലെ രാജാവ് തന്റെ പ്രവാചകന്മാരിലൂടെ അരളി ചെയ്തു. ആരുടെ ചെയ്തു? ആ അരുളപ്പാട് കേട്ടപ്പോ ഈ തളർന്നു പോയവർക്കൊക്കെ ബലം വന്നു, തളർന്നു പോയൊക്കെ ബലം വന്നു. വെള്ളമില്ലാത്ത ചെടി വാടി കുരഞ്ഞു കിടക്കുമ്പോ ആ ഒരു ചേച്ചി എന്നിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോ പിറ്റേ ദിവസം അത് നേരെ നിൽക്കും. ഇതേപോലെ ഇതാ ആളുകളുടെ ഭീഷണി സ്വരം കേട്ടിട്ട് ഇതാ പണി നിന്നിരിക്കുമ്പോ ഇതാ ഹഗ്ഗായി പ്രവാചകരുടെ, സക്കറിയ പ്രവാചകരുടെ ഇതാ ദൈവം, ഇതാ ഈ ദൈവത്തിന്റെ വചനം അവരെ അറിയിക്കുക, ഞാൻ കൂടുതൽ എഴുന്നേറ്റ് പണിയുക, കൃപ കൃപ എന്ന് ആർപ്പ് വിളിയോടെ നിങ്ങൾ ആണിക്കല്ല് കയറ്റെ. ചെറുബാബന്റെ കൈ അടിസ്ഥാനം വിട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ ഇതിനെ തീർത്തും. ഇത് കേട്ടപ്പോ ജനം വീണ്ടും ഇതാ ദൈവത്തിന്റെ എനർജി പ്രാപിച്ചു, അവർ പണിയാൻ ആരംഭിച്ചു. തുടർന്ന് ഇനി നമ്മളുടെ പണി എന്ന് പറയുന്നത് ഒരു കയ്യിൽ വാളും ഒരു കയ്യിൽ പണിയായതോ ആയിരുന്നു. എങ്ങനെയാണ്? എല്ലാം ഞാൻ നിങ്ങൾക്ക് അതിന്റെ ചിത്രം നിങ്ങൾക്ക് സ്ക്രീനില് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. എല്ലാം എല്ലാം പരാജയപ്പെടാതിരിക്കണമെങ്കിൽ, ഭയത്താൽ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഇത്തക്കളം മാറി. ഓ ലോർഡ് ഐ ലവ് യു. ഇതാ എങ്ങോട്ട്? ചേഞ്ച് അവർ ബാറ്റിൽ ഗ്രൗണ്ട്. എവിടെ നിന്നാണ്? ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്, ഫ്ലഷിൽ നിന്ന് സ്പിരിറ്റിലേക്ക്. സ്വയത്തിൽ നിൽക്കരുത്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മളിൽ നിൽക്കേണ്ട നിൽപ്പെന്ന് പറയുന്നത് ദാ ഈ പണി നടക്കുമ്പോൾ നിൽക്കേണ്ട നിൽപ്പാണ് ചിത്രത്തിൽ കാണുന്നത്. ഇതാ പണിയുന്ന ഒരാള്, അവൻ ഒരു സമയം ഒരു ആർമിയുടെ ഭാഗവുമാണ്, മറുസമയം അവനൊരു പണിക്കാരന്റെ ഭാഗവുമാണ്. അവന്റെ കയ്യിൽ ഒരു സ്ഥല ഒരു 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 ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടോ? ഒരു പണിയായുധമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുലശേരി എന്ന് പറയുന്ന ഒരു സംഭവം, ആ സിമെന്റും ആ മണലും എല്ലാം കോരി എടുത്ത് എടുക്കുന്ന ഒരു സംഭവമാണ്. മറു കയ്യിലിരിക്കുന്നത് വാളാണ്. വാളാണ്. ഒരു ഭാഗത്ത് യുദ്ധം, ഒരു ഭാഗത്ത് പണി. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അകത്ത് ദേവാലയം പണി, അകത്ത് ദേവാലയം പണിയാൻ പോകുമ്പോ ഇതിന് സമ്മതിക്കാതെ ഇരിക്കുന്നത് പിശാചും അവന്റെ ആളുകളുമാണ്. എന്നാൽ അവർ അതിന് സമ്മതിക്കാതെ ഇരിക്കുന്നത് എങ്ങനെയാ? ഭയപ്പെടുത്തുന്ന വാക്കുകള് ചെവിയിലെത്തി, എതിർപ്പ് കൊണ്ടുവരും. അവിടെയൊക്കെ നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് ശ്രദ്ധിച്ചോളണം. ജഡത്തിൽ പോരാടണം. ജഡത്തിൽ പോരാടിയാൽ പ്രിയമക്കളെ നിങ്ങൾ പരാജയപ്പെടും. ജഡത്തിൽ പോരാടരുത്. കാരണം നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. യുദ്ധം മാറിപ്പോകരുത്. വാഴ്ചകളോടും അധികാരം കൂടി അന്ധകാലോകത്തിന്റെ ആധിപത്യ ശക്തികളോടും സ്വർലോകത്തെ ദുഷ്ടാത്മ സേനയോടുമാണ്. അവർ എങ്ങനെയാണ് ജനത്തെ ചതിച്ചത്? തെറ്റായ ഇൻഫർമേഷൻ ജനത്തിന് കൊടുത്തിട്ടാണ് അവർ ജനത്തെ ചതിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് അതിന്റെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറയുന്നത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ ആ തെറ്റായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് മാറും, നിങ്ങൾ സ്വതന്ത്രരാകും. അതുകൊണ്ട് പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. ഇതുകൊണ്ടാണ് ദേവദാസൻ എഴുതിയത്, ക്രിസ്തു മാത്രം ദൈവത്തെ വെളിപ്പെടുത്തിയാൽ മതി, നമ്മുടെ ഡ്യൂട്ടി അല്ല അത്. എന്റെ അറിവിൽ അദ്ദേഹം നല്ലൊരു ദേവദാസനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ അറിവില്ല. ക്രിസ്തു മാത്രമല്ല, നമ്മളും ദൈവത്തെ വെളിപ്പെടുത്തേണ്ടതാണ്. അപ്പോഴാണ് നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നത്. സർവ സൃഷ്ടിയും ഈറ്റുനോടെ കാത്തിരിക്കുക ദൈവപുത്രന്മാരെ വെളിപ്പാടിനായി. ക്രിസ്തു മാത്രമല്ല ദൈവപുത്രനായി വെളിപ്പെടേണ്ടത്, ക്രിസ്തുവിൽ നമ്മളെല്ലാം ദൈവപുത്രന്മാരെ വെളിപ്പെടണം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആ ക്രിസ്തുവിന്റെ തലയോടെ നമ്മൾ വളരണം. ആ ദൈവപുത്രനായ ക്രിസ്തുവിനോട് അനുരൂപമാകാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മളും അതേപോലെ പിതാവിനെ വെളിപ്പെടുത്തുന്നു. ഇതാ കർത്താവ് യേശു പറഞ്ഞു, എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അല്ല, ഞാൻ മാത്രം വെളിപ്പെട്ട പോരാ, നിങ്ങളും അതേപോലെ വെളിപ്പെടണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം സെക്കൻഡ് 6:16 പറയുന്നത്, ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിച്ച്, അവിടെ ഇങ്ങനെ എഴുതി, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളിൽ ഞാൻ നടക്കും. ഇതാണ് ദൈവരാജ്യം. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഈ പണിയുടെ രീതി ഇങ്ങനെയായിരിക്കണം ഇനി മുതൽ. ഹല്ലേലൂയ. എന്നാൽ ഇതുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, ഓ ലോർഡ് ഐ ലവ് യു, നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് പണി നടത്താൻ ജഡത്തിലല്ല ആത്മാവിന്റെ വചനങ്ങൾ ആവശ്യമാണ്. ആത്മാവിന്റെ വചനം. നമ്മള് പരാജയപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ജനം, ദേവാലയം പണിയാൻ കഴിയാതെ നിൽക്കുന്ന ജനം, എസ്രയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോ, എസ്ര പ്രവാചന പുസ്തകം 5:5 1-2 വാക്യങ്ങൾ വായിച്ചാൽ.
എന്നാൽ ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സഖരിയാവും എന്ന പ്രവാചകന്മാർ യഹൂദയിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ശേൽത്തിയേലിന്റെ മകനായ സെരുബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും എഴുന്നേറ്റ് യെരൂശലേമിലെ ദേവാലയം പണിയുവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവാചകന്മാർ അവരോടുകൂടെ ഇരുന്ന് അവരെ സഹായിച്ചു.
ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? ആ വാക്യം ശ്രദ്ധിച്ചു കഴിഞ്ഞു, ശ്രദ്ധിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം, പ്രവാചകന്മാർ സഹായിക്കും. അതുകൊണ്ട് അവർ എഴുന്നേറ്റ് വന്നു. അല്ലെങ്കിലോ ഇവർ ഭയപ്പെട്ട് പണി നിർത്തിയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളെ ഷെയർ ചെയ്തൊക്കെ പിൻവലിച്ചു. കാരണം മറ്റുള്ളവർ പേടിപ്പിച്ചപ്പോ. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. ഇതാ പ്രവാചകന്മാർ തരുന്നത് ആരുടെ വാക്കാ? ദൈവത്തിന്റെ വാക്കാ തരുന്നത്. ദൈവത്തിന്റെ വാക്ക് കിട്ടിയപ്പോ ഇതാ അവിടെ ദൈവത്തിന്റെ ദാസന്മാർ എഴുന്നേറ്റ് ദേവാലയ പണി വീണ്ടും തുടങ്ങി. നിന്നുപോയതിനെ അവർ വീണ്ടും പുനരാരംഭിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ദാസന്മാരോട് എന്താ ചെയ്തേ? ആ സക്രിയ പ്രവചന ഹഗ്ഗായി പ്രവചനൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. പ്രവചനമൊക്കെ വായിച്ചു നോക്കണം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് അല്പമായിട്ട് തുണാം. അവര് പറയുന്ന പ്രവചനമാണ് ഞാൻ ദൈവം പറയണം. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. എഴുന്നേറ്റ് പണിയുക. നിങ്ങൾക്കറിയാമോ കറൻസിക്ക് ഭയങ്കര വാല്യൂ ഉണ്ട് ഈ ഭൂമിയിലെ കറൻസിക്ക്. പക്ഷേ ജിയോമെട്രിക്കൽ ഗ്രൗണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വാല്യൂ ഇല്ല. ഇപ്പോ ശ്രദ്ധിച്ചേ, ബംഗ്ലാദേശിന്റെ കറൻസി അതിന്റെ ഉള്ളിൽ ഭയങ്കര വാല്യൂ. പക്ഷെ അത് കൊണ്ടുവന്നിട്ട് വേറെ എങ്കിലും രാജ്യത്ത് കൊടുക്കാമോ? പലരും പറയും ഇവരെടുക്കൂല. എക്സ്ചേഞ്ച് നോക്ക്, അവിടെ അതിന് വാല്യൂ ഇല്ല. എന്നാൽ ദൈവവചനം യൂണിവേഴ്സ് മുഴുവൻ വാല്യൂ ഉള്ളതാ. ഹല്ലേലൂയ. ആ ദൈവം തന്റെ ദാസന്മാർക്ക് തന്റെ വചനം കൊടുത്തു കഴിയുമ്പോ അത് യൂണിവേഴ്സിൽ എവിടെയും വാല്യൂ. ആ വചനം പറഞ്ഞാൽ അവിടെ കാര്യം നടക്കും. തളർന്നിരിക്കുന്നവൻ വിലപ്പെടും. ഹല്ലേലൂയ. ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഹഗ്ഗായിലൂടെ ദൈവം പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഗോ അഹെഡ്. സക്രിയാരുടെ പറയാണ് കേട്ടപ്പോ ജനത്തിന്റെ ഉള്ളിലേക്ക് ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. ആത്മാവിൽ ആരംഭിക്കുകയാണ്. അവർ ആത്മാവിൽ നിന്ന് പണി നടക്കുകയാണ്. ആത്മാവിൽ നിന്ന് ജഡത്തിലെ പണി തോറ്റു പോകും. ജഡത്തിലെ പണി ആരാ നിങ്ങളോട് പണിയാൻ പറഞ്ഞേ എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോ ഞങ്ങളങ്ങ് പണിയുക. നിങ്ങളെയാണ് ഇൻഫോം ചെയ്യോട്ടെ ഗവൺമെന്റിന്, ആ പണി നിർത്തും, രാജാവിനെ അറിയിക്കും. അയ്യോ അവരങ്ങനെ പറഞ്ഞു. അടുത്താരോട് പറഞ്ഞു. എല്ലാവരുള്ളിലും ഭയം നിറഞ്ഞു, പണി നിന്നു. നോ, ദൈവത്തിന്റെ വചനം കേട്ടപ്പോ അവിടെ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? അവർ എഴുന്നേറ്റു പണി ആരംഭിച്ചു. സഹോദരങ്ങളെ, നമ്മുടെ അകത്തെ ദേവാലയ കൺസ്ട്രക്ഷന്റെ പണി അതിവേഗം നടക്കട്ടെ. ഇവിടെ നമ്മൾ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് എന്തിനാ ശ്രമിക്കരുത്. നമ്മൾ ഭയപ്പെട്ടു പോകും. എപ്പോഴും ബാറ്റിൽ ഗ്രൗണ്ട് മാറണം. ജഡത്തിൽ നിന്ന്, സ്വയത്തിൽ നിന്ന് ആത്മാവിലേക്ക് ഗ്രൗണ്ട് മാറണം. അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ആത്മാവിലേക്ക് ഗ്രൗണ്ട് മാറുന്നതിന്റെ ഭാഗമാണ് ദൈവം തരുന്ന ചിന്തകൾ ജനത്തെ അറിയിച്ച് ജനം അതിൽ നിൽക്കണം, വചനത്തിൽ നിൽക്കണം. ശ്രദ്ധിച്ചു കേട്ടാണെ നിങ്ങൾക്ക് ഞാൻ 1-2 വീഡിയോസ്, കൊച്ചു വീഡിയോസ് കാണിച്ചു തരാം. ഈ മൃഗങ്ങൾക്ക് ബുദ്ധി കുറവാണെങ്കിലും പലതിനും ബുദ്ധി കൂടുതലുണ്ട്. അവർ ഇര പിടിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചറിയാം. ആദ്യം തന്നെ നമുക്കൊരു മുതല ചീങ്കണ്ണി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ മുതല തങ്ങളെ വളർത്തുന്ന ഒരു മുതലയെ അല്ലെങ്കിൽ ചീങ്കണ്ണിയെ വളർത്തുന്ന ഒരു തടാകം. ആ തടാകത്തില് അതിനെ പരിപാലിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒരു വഴിയൊക്കെ കൊണ്ടാണ് അതിന്റെ ഇടയിൽ കൂടെ നടക്കണേ, ചിങ്ങണ്ണിയുടെ ഇടയിൽ കൂടെ. ഇതിന്റെ ഇടയിൽ ഒരു മുതലയ്ക്ക് ദേഷ്യം കയറിയിട്ട് ആ ഒടയവനെ കൊല്ലുന്ന രംഗമാണ്. എങ്ങനെ കൊല്ലുന്നതെന്ന് അറിയാമോ? കരയിൽ വെച്ചല്ല, ബാറ്റിൽ ഗ്രൗണ്ട്. കരയിൽ വെച്ചാണെങ്കിൽ മറ്റുള്ളവർ ഓടി വന്ന് സഹായിച്ചനെ, കരയിൽ വെച്ച് പിടിച്ചിട്ട് ഒരൊറ്റ വലിയ ആ വെള്ളത്തിന്റെ അടിയിലേക്ക്. വെള്ളത്തിന്റെ അടിയിൽ മനുഷ്യനും മുതലേ നമ്മൾ യുദ്ധം തന്നെ ആര് ജയിക്കും? മനുഷ്യനും എല്ലാം ചെയ്യാൻ പറ്റുമോ? കാരണം വെള്ളം മനുഷ്യന്റെ ഗ്രൗണ്ട് അല്ല. ഹല്ലേലൂയ. അങ്ങനെ ആ മുതല ആ മനുഷ്യനെ കൊന്നു. ഇതേപോലെ ഈ ലോകം അല്ലെങ്കിൽ ജഡം, നമ്മുടെ സ്വയം, നമ്മുടെ യുദ്ധത്തിന്റെ ഗ്രൗണ്ട് അല്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന അതാണ് ആ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ നിന്നാ നമ്മൾ പരാജയപ്പെടും. നമ്മുടെ രണ്ടാമത്തെ പുസ്തകം ജയിക്കാനായി വീണ്ടും ജനിച്ചവർ, ആ പരാജയത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് സ്വർഗത്തിലെ ദൈവം എന്നെ മനസ്സിലാക്കി ജയമിടിക്കുവാനായിട്ടിടയായി. ആ ഗ്രൗണ്ടിൽ നിൽക്കരുത്, പകരം നമ്മുടെ ജയത്തിന്റെ ഗ്രൗണ്ട് ആത്മാവാണ്, നമ്മുടെ സ്വയമല്ല. നമ്മുടെ ജയത്തിന്റെ ഗ്രൗണ്ട് ആത്മാവാണ്. സ്വയത്തിൽ നിന്ന് ആത്മാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ബാറ്റിൽ ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുവാനായിട്ടറിയാണ്, എങ്കിലേ ജയമുള്ളൂ. ജഡത്താൽ നാം പ്രവർത്തിക്കുമ്പോൾ നാം പിശാചിന്റെ കീഴിലായിപ്പോയി. ആ മുതല ആ വ്യക്തിയെ വലിച്ച് ആ തടാകത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയതുപോലെ നാം പിശാചിന്റെ കീഴിലാണ്. നമുക്കവിടെ ജയിക്കാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും. അതിന്റെ അർത്ഥം പിശാച് നിന്നെ ജയിക്കും. ആത്മാവിനാൻ അവിടെ എത്തിയ നീ ശക്തനായി, അവിടെ എത്തിയ നീ ശക്തനായി, അവിടെ എത്തിയ നീ ശക്തനായി. ജഡത്തിന്റെ അവരുടെ മരിപ്പിക്കുന്നു എങ്കിൽ നീ ജീവിക്കും. അപ്പൊ ജയിക്കണമെങ്കിൽ എവിടെ നിൽക്കണം? ഏത് ഗ്രൗണ്ടിൽ നിൽക്കണം? ജഡത്തിന്റെ ഗ്രൗണ്ടിൽ അല്ല, ആത്മാവിന്റെ ഗ്രൗണ്ടിൽ നിന്നാളെ ജയിക്കാൻ പറ്റും. ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം. മൃഗങ്ങൾ പോലും ഇതിന് നമുക്ക് എക്സാമ്പിൾ കാണിച്ചു തരികയാണ്. ഹല്ലേലൂയ. അത് ആദ്യം കണ്ടതിന് ശേഷം ഇനി വീണ്ടും അടുത്തതൊരെണ്ണം നമുക്ക് ഒന്ന് കാണാം. ഓക്കെ, ഇത് കാണുമ്പോൾ ആരും പേടിക്കുന്നില്ലല്ലോ. ഓ ലോർഡ് ഐ ലവ് യു. ദാ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല അല്ലേ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ ലോർഡ് ഐ ലവ് യു. ഇത് കണ്ടോ, ഒരു മുതലക്കുളമാണ്. ഇതിലെ ഈ മുതലയുടെ വാലെ പിടിച്ച് അയാൾ നിൽക്കണേ, അയാളുടെ കയ്യിൽ ഒരു വടിയുണ്ടോ? ഈ മുതലയെ മെരിക്കാനുള്ളതോ അവരെ ശാസിക്കാനുള്ളതോ വടിയാണ്, അടിക്കാനൊക്കെ ഉള്ള വടിയാണ്. നിങ്ങൾക്ക് കാണാം. ഓ ലോർഡ് ഐ ലവ് യു. ഓ ഫാദർ ഐ ലവ് യു. ശ്രദ്ധിക്കുക. ഓ ഫാദർ. ഇദ്ദേഹത്തെ ഇപ്പൊ നിങ്ങൾക്ക് ജീവനോടെ കാണാം, കുറച്ച് കഴിഞ്ഞാൽ ജീവനോടെ കാണത്തില്ല, പോയി ഔട്ട്. കാരണം ഇപ്പൊ കരയിലാണ്, ഇദ്ദേഹത്തിന് കൂടുതൽ കൺട്രോൾ ഉള്ള സ്ഥലം. കണ്ടോളൂ വരെ ഇതിന്റെ സൗണ്ട്. ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്. കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ലോർഡ് ആൻഡ് ലവ്. സഹോദരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ, ആ മുതല എന്താ ചെയ്തേ? തന്റെ ബാറ്റിൽ ഗ്രൗണ്ട് ഉടനെ ചേഞ്ച് ചെയ്തു. തന്റെ എനിമിയായി നിൽക്കുന്ന ആ മനുഷ്യനെ നേരെ ഒറ്റയടിക്ക് ഗ്രൗണ്ട് മാറ്റി, വെള്ളത്തിലേക്ക് വലിച്ചു മാറ്റി. ഇനി കരയിൽ നിൽക്കുന്നവരെ ശ്രമിച്ചാലും അയാളെ അയാളെ പിടിക്കാൻ കഴിയും, കാരണം ഗ്രൗണ്ട് മാറ്റി. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഗ്രൗണ്ട് മാറ്റിയത് അറിയാമോ നിങ്ങൾക്ക്? പക്ഷെ നമ്മൾ ഗ്രൗണ്ട് മാറിയോ? നേരത്തെ ജഡത്തിലായിരുന്നു, പക്ഷെ ഇന്ന് ജഡത്തിലല്ല, ദൈവം നമ്മളെ ആത്മാവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ ദൈവം എല്ലാം പുതിയതാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യരുത്? ജഡത്തെ അനുസരിച്ച് ജീവിക്കരുത്. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും, നിങ്ങൾ മരിക്കും, നിശ്ചയം. പകരം ആത്മാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നിങ്ങൾ ക്രിസ്തുവുമായി ഏകാത്മാവായി ഷിഫ്റ്റ് ചെയ്യുക. അവിടെയാണ് നമ്മുടെ ജയം. ഇനി സ്വയത്തിൽ യുദ്ധം ചെയ്യരുത്, ജഡത്തിനോട് യുദ്ധം ചെയ്യരുത്. ജഡത്തിനോടൊന്നും പോരാട്ടമേ ഇല്ല. ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് കാണണോ? സരിജേ, ബുദ്ധിയുള്ള നമ്മുടെ ദൈവത്തെ കമ്പയർ ചെയ്തിരിക്കുന്ന ഈഗിളുമായിട്ട്, ഈഗിളും സ്നേഹിക്കും തമ്മിലുള്ള യുദ്ധമാണ്. ശ്രദ്ധിച്ചോടോ, ഏത് സ്നേഹിക്കാന്നറിയാമോ? കടലിലെ പാമ്പ്, കടൽ പാമ്പ് ഭയങ്കര വിഷമുള്ള സാധനമാണ്. പക്ഷെ ഈഗിളിന് അത് നല്ല ഒന്നാന്തര ടേസ്റ്റി ഫുഡാണ്. പക്ഷെ എങ്ങനെയാണ് ഈ ഇത്രയും വിഷമുള്ള കടൽപ്പാമ്പിനെ ഈഗിൾ പരാജയപ്പെടുത്തുന്നറിയാമോ? ബാറ്റിൽ ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തോണ്ട പരാജയപ്പെടുത്ത. ബാറ്റിൽ ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക. കഴിഞ്ഞ നാളുകൾ പരാജയത്തിന്റെ പരാജയമായിരുന്ന എന്റെ ജീവിതത്തിൽ, ആത്മജീവിതത്തിൽ ഞാൻ പറയണേ, ദൈവം ആ ജയത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു ടെക്നോളജി, സ്പിരിച്വൽ ടെക്നോളജി കഥ പഠിപ്പിക്കുക. ബാറ്റിൽ ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക, സ്വയത്തിൽ നിന്ന് ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് ചേഞ്ച് ചെയ്യുക. കാരണം കർത്താവ് തന്ന പ്രിൻസിപ്പിൾ 1 യോഹന്നാൻ 5:4 എന്താണത്? പറഞ്ഞേ 1 യോഹന്നാൻ 5:4 കമോൺ, വിഷമിപ്പിക്കല്ലേ. പറഞ്ഞേ, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ഈ ഒരു സ്പിരിച്വൽ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കണോ? ലോകത്തെ ജയിക്കണോ? ലോകത്തിന്റെ പ്രഭുവായ പിശാചിനെ ജയിക്കണോ? ദൈവത്തെ ജനിക്കുന്ന കയ്യിലാണ്. ആത്മാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ആത്മാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഈ കടൽപ്പാമ്പ് വളരെ വിഷമുള്ളൊരു സാധനമാണ്. പക്ഷേ കഴുകൻ കടൽപ്പാമ്പിനോട് യുദ്ധം ചെയ്യുന്നത് ഇതാ കടലിൽ വെച്ചല്ല. ഈ കടൽപ്പാമ്പ് ശ്വാസം എടുക്കാൻ വേണ്ടി ഇങ്ങനെ പൊങ്ങി വരും മുകളിലേക്ക്. പൊങ്ങി വരണ സമയം ഈ കഴുകന് വളരെ ദൂരെ നിന്ന്, ഈഗിൾ എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അതിന് വളരെ ദൂരെ നിന്ന് തന്നെ കാണുവാൻ കഴിയും. വിഷൻ വളരെ സ്ട്രോങ്, വിഷനാണ്. നമ്മൾ ലോങ് വിഷൻ ഉള്ളവരായിരിക്കണം. ലോങ് വിഷൻ, വളരെ ദൂരെ നിന്ന് തന്നെ കാര്യങ്ങളെ കാണാൻ കഴിയും. ഹല്ലേലൂയ. വിഷൻ വളരെ പ്രധാനം. ഇതിന് കഥ പറഞ്ഞേ, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. അവര് ഷോർട്ട് സൈറ്റഡ് ആണ്, അവര് കുല്ലന്മാരാന്ന് പറഞ്ഞു. നമ്മളങ്ങനെയല്ല, കഴിവനെ പോലെ ആ യേശുവിന്റെ വിഷൻ, ആ ലോങ് വിഷൻ ഉള്ളതാക്കി ദൂരെ നിന്ന് തന്നെ ഇങ്ങനെ പറന്നു നിൽക്കും. കടലിന്റെ മുകളിൽ പറന്നു നിൽക്കും ഈ പാമ്പ്. എപ്പോഴാണ് ശ്വാസം എടുക്കാൻ വേണ്ടി പൊങ്ങി വരുന്നേ? കറക്റ്റ് സമയത്ത് കടന്ന് വന്നിട്ട് വെള്ളത്തിന് വെച്ച് ഒരു യുദ്ധവും. വെള്ളം പാമ്പേ നിന്റെ ഗ്രൗണ്ടാ, ഞാൻ അവിടെ വെച്ച് നീ ആട്ട് യുദ്ധം ചെയ്യത്തില്ല. പക്ഷെ ആകാശം എന്റെ ഗ്രൗണ്ടാ, ഞാൻ അവിടെ വെച്ച് നീ ആട്ട് യുദ്ധം ചെയ്യും. എങ്ങനെയുണ്ട് കഴുകന്റെ ബുദ്ധി? ദൈവം കൊടുത്തതാ. അതെന്ത് ചെയ്യുന്നറിയാമോ? പറന്ന് വന്നിട്ട് ഈ ശ്വാസം എടുക്കാൻ വരുന്ന പാമ്പിനെ തന്റെ രണ്ട് കാലിൽ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് അതിനെങ്ങ പൊക്കും. പൊക്കി ആകാശത്തിലേക്ക് ഇടും. ആകാശത്തിലേക്ക് പോയ പാമ്പ് അവിടെ യുദ്ധം ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ പാമ്പ് പരാജയപ്പെടും. അത് പൊങ്ങി കടിക്കാനൊക്കെ നോക്കും, പക്ഷെ ഈ പൊങ്ങാനായിട്ട് പാമ്പിന് പറ്റൂല. ഇങ്ങനെ കിടന്ന് കുഴയുമെന്നല്ലാതെ അത് കുറച്ചേരം കുഴഞ്ഞ് കുഴഞ്ഞ് തളരും. ആ സമയത്ത് ഇതാ ഈ പരന്ത് ഈ ബ്രാഹ്മിനെയും കൊണ്ട് തന്റെ കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ടാകും. അവരെല്ലാം കൂടി പോത്തി പറിച്ച് നല്ലൊന്നാന്തര ഡിന്നർ കഴിക്കും. ആര് ജയിച്ചു? ഈഗിള് ജയിച്ചു. നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ പരാജയപ്പെടും. ബാറ്റിൽ ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യും സഹോദരങ്ങളെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം. ദൈവത്തിലാ ശ്രീക, ഫാദർ ഐ താങ്ക് യു. ഓ ലോർഡ്, കൃപകൃപയെന്നാർപ്പു വിളിയോടെ മുന്നോട്ട് 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 ജനമേ, കൃപകൃപയെന്നാർപ്പു വിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ. ലോർഡ് ഐ ലവ്. Oh Father, I thank you. Oh Lord, I love you. Oh Father, I love you. Jesus, I love you. Hallelujah. Jesus, I love you. Hallelujah. Oh, Father, I love you. Oh, Father, I thank you. എന്റെ വീഡിയോ മൂട്ടല്ലേ?
A mother looking to feed her young will do whatever it takes to make the kill. The potent venom in this banded sea snake can kill a scuba diver. So most underwater predators leave snake off their daily menus. Their real danger comes from the sky. Snake Island, off the coast of Malaysia. This little chunk of limestone plays host to hundreds of sea snakes. It's placid right now, but don't be fooled. These snakes have come ashore to breed, and tonight, the competition on this island for potential mates will be fierce. Sea snakes usually spend most of their time in water, but they don't have gills. Their lungs stretch almost the length of their entire bodies. To fill them, they have to swim to the surface to breathe. And that means they're vulnerable. This white-bellied sea eagle has young to feed, so it's on the hunt. Armed with keen vision and sharp talons, the eagle has perfected the snatch and grab. And sea snake is one of her favorite foods. Isn't about to play the victim. As the eagle flies towards the nest with her prize, the snake starts to fight back. Even in midair, he can bite. If he manages to inject his venom, he could kill his abductor. But biting an enemy in midair isn't easy, especially for a creature that spends most of its time in the water. For this snake, it's too little, too late. Especially when facing down a hungry eaglet.
Hallelujah. For Lord and Lord. So really, yeah. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഗ്രൗണ്ട് മാറ്റിയതോടുകൂടെ പവർഫുൾ സ്നേക്ക് പരാജയപ്പെട്ടു. ഗ്രൗണ്ട് മാറ്റണം, ഗ്രൗണ്ട് മാറി യുദ്ധം ചെയ്യണം. നമ്മുടെ ഗ്രൗണ്ട് സ്വയമല്ല, ജഡമല്ല, ആത്മാവാണ്. ദൈവം നമ്മളെ ആത്മാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി നാം ജഡത്തിൽ യുദ്ധം ചെയ്യണം. നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടം ഇല്ല. നമ്മൾ അവരോട് സഭ്യമായ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നു. തുടർന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ അവരോട് ഷെയർ ചെയ്യുന്നു. വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യുന്നു. ഹല്ലേലൂയ. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവർ അതിൽ വിശ്വസിക്കും, അവർ കടന്നു വരും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. മനുഷ്യന്റെ ഭാഷകൾ കേട്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇന്ന് ആരാണെന്നുള്ള അത്ര ബോധ്യം, നമ്മൾ ഇന്ന് ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. തുടർന്നും ദൈവത്തിന്റെ പുത്രന്മാരായി തന്നെ നിലകൊള്ളണം. നമ്മൾ ഇന്ന് ദൈവത്തെ കേട്ട്, അതായത് ആത്മാവാൽ നയിക്കപ്പെടുന്നവരായി, അവിടെയാണ് നമ്മുടെ ജയം. ദൈവത്തെ ജനിക്കുന്നതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ രണ്ട് മൃഗങ്ങൾ അങ്ങോട്ട് യുദ്ധത്തിൽ ജയിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലായി. രണ്ടുപേരും ഇതാ മറ്റേ വ്യക്തിയുടെ ഗ്രൗണ്ടിൽ നിന്ന് യുദ്ധം ചെയ്യാതെ അവർ തങ്ങൾക്ക് ദൈവം നിയമിച്ച ഗ്രൗണ്ടിലേക്ക് യുദ്ധം ചെയ്തു, നിന്ന് യുദ്ധം ചെയ്തു, അവർ ജയിച്ചു. ഗ്രൗണ്ട് മാറി യുദ്ധം ചെയ്താൽ നമുക്ക് ജയിക്കാം. ഹല്ലേലൂയ. ദൈവം ജനിച്ചതൊക്കെ ലോകത്ത് ജയിക്കുന്നു. ആത്മാവാ ജഡത്തിലോടത്തിലെ മരിപ്പിക്കുന്നെങ്കിൽ നീ ജീവിക്കും. അല്ല, ജഡത്തെ അനുസരിച്ചാണ് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ പരാജയപ്പെടും, നീ മരിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ തന്ന സന്ദേശം ശ്രദ്ധയോടെ നാം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. ലോർഡ്, ഐ ലവ് യു, താങ്ക് യു ഫാദർ. ഓ ഫാദർ, ഐ താങ്ക് യു. ഓ ലോർഡ്, ഐ ലവ്. ഞാൻ ഇതുമായുള്ള ബന്ധത്തില് ഒന്ന് രണ്ട് വചനം നിങ്ങൾക്ക് കാണിച്ചു തരാം. അവനെ കുറച്ചും കൂടി അത് ബലമായി തീരും. ഇത് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള Oh Lord, I love you. We thank you, Father. Hallelujah. Oh Father, we thank you. റോമലേഖനം 7-ാം അധ്യായം 5-ാം വാക്യം ശ്രദ്ധയോടെ വായിക്കുക. നമ്മുടെ ഷിഫ്റ്റിങ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഒന്നോടെ എല്ലാം വായിച്ചാണ്. 5 റോമ 7-ാം അധ്യായം 5 ആണ്.
നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു.
ശ്രദ്ധിച്ചേ, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ആ സത്യ ഒറ്റ പ്രൈസ് എടുത്താൽ മതി, നാം ജഡത്തിലായിരുന്നപ്പോൾ. ഞാൻ നേരത്തെ തമിഴ്നാട്ടിലായിരുന്നപ്പോ, ഞാൻ നേരത്തെ സൗദിയിലായിരുന്നപ്പോൾ, ഞാൻ നേരത്തെ ബോംബെയിലായിരുന്നപ്പോൾ, അപ്പൊ ഇപ്പൊ എവിടെയല്ല, ഇപ്പോഴവിടെയല്ല ഞാൻ. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ ജഡത്തിലായി, നാം ജഡത്തിലായിരുന്നു ഒരു കാലത്ത്. ഹല്ലേലൂയ. അപ്പോ ആ അതല്ല, ആ യുദ്ധ പ്രവൃത്തിയല്ല, ആ രീതിയല്ല ഇന്നത്തെ പ്രവൃത്തി. ഇന്ന് നാം ദൈവം നമ്മുടെ ആത്മാവിലേക്ക് മാറ്റി. അപ്പൊ ജഡത്തിൽ ആരായിരുന്നു? ജഡത്തെ സംബന്ധിച്ച് ആയിരുന്നു. അപ്പോ എഫേസ്യ ലേഖനം 4:22 പറയാണ്, ജഡത്തിൽ നാം ആരായിരുന്നു? ജഡത്തിൽ, ഇതാ ലോർഡ് ഐ ലവ് യു, ജഡത്തിൽ നമ്മൾ ചതിമോഹങ്ങളെ വഷളായി പോയ മനുഷ്യനായിരുന്നു. ജഡത്തിൽ, ഇതാ എഫേസ്യ ലേഖനം 4:22 വായിച്ചേ. മുമ്പ് എങ്ങനെയായിരുന്നു? മുമ്പ് ജഡത്തിലായിരുന്നപ്പോ,
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്,
മുമ്പിലത്തെ നടപ്പ് നാം ജഡത്തിലായിരുന്നപ്പോൾ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്,
ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്.
അപ്പോ മുമ്പിലത്തെ നടപ്പ്, ആ സംഭവത്തേക്ക് നമ്മൾ ഉപേക്ഷിക്കണം. അതിനെ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നാൽ നമുക്ക് യുദ്ധത്തിൽ ജയിക്കത്തില്ല. അതിന് നമ്മൾ ഉപേക്ഷിക്കണം. ആ മുമ്പിലത്തെ നടപ്പ് അനുസരിച്ച് ആ ചതിമോഹങ്ങളെ വഷളായി പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ഇനി ഇപ്പൊ നമ്മളെ ദൈവം എങ്ങോട്ടേക്ക് കൊണ്ടുവന്നു? ഇതാ റോമലേഖനം 8:8 വന്നേ. ഇത് നിങ്ങൾക്ക് മലയാളം വായിച്ചു കഴിഞ്ഞാൽ അത്ര ശരിയാകത്തില്ല, ഞാൻ സ്ക്രീനിൽ ഇംഗ്ലീഷ് കൊടുക്കാം, അപ്പോഴാണ് അത് കറക്റ്റ് ആവുള്ളൂ. മലയാളം ആ ട്രാൻസ്ലേഷൻ പ്രോപ്പർ അല്ല. ഓക്കെ, ഇത് നിങ്ങൾ ഇതിൽ KJV വായിക്കാം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വായിക്കാം. KJV കൊണ്ടുവരാം. ഈ സൈഡിൽ കാണുന്നതാണ് KJV. ഞാൻ ഇതിനെ അങ്ങ് മാറ്റിത്തരാം. ഇതാ ഈ കാണുന്നതാണ് KJV. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, എല്ലാം ഈ കാണുന്നതാണ് KJV. ഞാൻ ഒരു വാക്യം താഴെ ഇട്ടത്. ഓ ഫാദർ ഐ താങ്ക് യു. ഇതിൽ 8 ഈ കാണുന്നത് കേട്ടോ. ഇവ 9 വായിക്കേ, 9 വാക്യം വായിക്കേ. ബട്ട് ഈ ആ
But you are not in the flesh, but in the spirit. If so be that the spirit of God dwell in you. Now, if any man have not the spirit of Christ, he is none of his.
But ye are not in the flesh. Ningal jadathilallayippo. കേട്ടോ, നിങ്ങൾ ഇപ്പോൾ എവിടെയല്ല, സ്പിരിച്വൽ ലൊക്കേഷൻ മാറിപ്പോയി. നിങ്ങൾ ഇപ്പോൾ ജഡത്തിലല്ല. പിന്നെ എവിടെയാണ്? ഞാനിപ്പോൾ തമിഴ്നാട്ടിലല്ല, ഞാനിപ്പോ സൗദിയിലല്ല, ഞാനിപ്പോ ബോംബെയിലല്ല. പക്ഷെ ഇപ്പൊ എവിടെയാണ്? ചിലർ പറയും ഞാൻ ദുബായിലാണ്, ചിലർ പറയും ഞാൻ കോഴിക്കോടാണ്, ചിലർ പറയും ഞാൻ കോട്ടയത്താണ്, ചിലർ പറയും ഞാൻ ഓസ്ട്രേലിയയിലാണ്, ചിലർ പറയും ഞാൻ US. ഇവിടെ പറയാണ്, നിങ്ങൾ ഇപ്പോൾ ജഡത്തിലല്ല. യു ആർ നോട്ട് ഇൻ ദ ഫ്ലഷ്, ദെൻ യു ആർ ഇൻ ദ സ്പിരിറ്റ്. എവിടെയാണ് ഇപ്പോ? ആത്മാവിലാണ്, ആത്മാവിലാണ്. തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ട് ഇനി അവിടെയാണ് യുദ്ധം. അവിടെ കൊണ്ടുവന്ന് യുദ്ധം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനൊക്കെ വലിയവനാണ്. നമ്മുടെ ഉള്ളിലുള്ളവൻ പ്രവർത്തിക്കും, ലോകത്തുള്ളവൻ പരാജയപ്പെടും, ലോകത്തുള്ളവൻ പരാജയപ്പെടും. ഈ ഒരു സംഭവം നാം മനസ്സിലാക്കി. ഹല്ലേലൂയ. ദാ വീണ്ടും ഒരു വാക്യം ഇവിടെ നിങ്ങളെ കാണിക്കാം. ഫാദർ ഐ താങ്ക് യു. ഓ ലോർഡ് ഐ ലവ് യു. ഗലാത്തിലേഖനം അതിന്റെ 18-ാം വാക്യം.
But if he be led of the Spirit, ye are not under the law.
ശ്രദ്ധിച്ചേ, ഇനി അതോടുകൂടെ തന്നെ അതിന്റെ 16-ാം വാക്യം വായിക്കും.
This I say then, walk in the Spirit, and ye shall not fulfill the lust of the flesh.
Hallelujah. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇനി നമ്മൾ നടക്കേണ്ടത് എന്താണ്? വാക്ക് ഇൻ ദ സ്പിരിറ്റ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതാ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആത്മാവിൽ ഇനി നടക്കണം എന്നാ പറയുന്നത്. അതിന്റെ 25-ാമത്തെ വാക്യം വായിച്ച്, 25.
If we live in the Spirit, let us also walk in the Spirit.
Hallelujah. അതായത് അവിടെയൊക്കെ വേറെ രീതിയിൽ കൊണ്ടുവരാം. നമ്മളിപ്പോ ജീവിക്കുന്ന അവിടെ, ഇഫ് യു ലീവ് ഇൻ ദുബായ്, ഇഫ് യു ലീവ് ഇൻ ഇന്ത്യ, ഇഫ് യു ലീവ് ഇൻ US, വാക്ക് അക്കോർഡിംഗ് ടു ദുബായ് ലോ ഓർ ഇന്ത്യൻ ലോ ഓർ US ലോ. ഇവിടെ നമ്മളോട് പറയാണ്, നിങ്ങളിപ്പോ ജീവിക്കുന്നത് ആത്മാവിലാണ്, അതുകൊണ്ട് ആത്മാവിലെ നിയമങ്ങൾ അനുസരിച്ച് നടപ്പിൻ. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ എവിടെ ജീവിക്കണേ? ആത്മാവിലാ. പുതിയ സൃഷ്ടിയായവൻ ജീവിക്കുന്നത് ആത്മാവിലാ. ആത്മാവിന്റെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം. അതുകൊണ്ട് ജഡപ്രകാരമല്ല ഇന്ന് നമ്മുടെ പോരാട്ടം. നമ്മുടെ പോരാട്ടം പിശാചിനോടും അവന്റെ കൂട്ടരോടും ആണ്. പക്ഷേ പിശാചിനെ ജയിച്ച, ഇതാ സർവത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ക്രിസ്തുവിലൂടെ നമ്മളിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ള പിശാചിനേക്കാൾ വലിയവൻ. അതുകൊണ്ട് ലോകപ്രകാരം, ജഡപ്രകാരം, സ്വയപ്രകാരം ഇനി പോരാടരുത്. നമുക്ക് ജഡരെ കൊണ്ട് പോരാട്ടമേ ഇല്ല. യുദ്ധം മാറിപ്പോകരുത്. വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാര ലോകത്തിലെ ആധിപത്യ ശക്തികളോടുമാണ് നമുക്ക് പോരാട്ടം ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇതാ നമ്മളുടെ ഗ്രൗണ്ടിൽ നിലകൊള്ളുക. നമ്മുടെ ഗ്രൗണ്ട് ആത്മാവാണ്. അവിടെ നിലകൊള്ളുക. അവിടെ നിന്ന് ദൈവത്തിന്റെ വചനം വരും. ആ വചനം മുറുകെ പിടിക്കുക. ആ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഒരിക്കലും പിശാചിന് ഇടം കൊടുക്കരുത് പാപം ചെയ്ത്. പകരം എപ്പോഴും ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് ഇടം കൊടുക്കുവാൻ ഇടയാകുക. അങ്ങനെ ഈ ബാറ്റിൽ നമുക്ക് ജയിക്കാൻ കഴിയും. വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഒരു കയ്യിൽ പണിയായതു, മറുകയിൽ യുദ്ധായുധവുമായി സഹോദരങ്ങളെ, കൃപ കൃപ എന്ന ആർപ്പുവിളിയോടെ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? ആരെയും തകർക്കുക എന്നുള്ളതല്ല, പകരം നമ്മുടെ അകത്ത് ദേവാലയ പണി പൂർത്തിയാക്കുക. അങ്ങനെ ദേവാലയ പണി പൂർത്തിയാക്കുവാൻ തടസ്സമായിരിക്കുന്നത് പിശാചാണ്. കാരണം ഈ ദേവാലയ പണി പൂർത്തിയായാൽ ദൈവത്തിന്റെ ഭരണം നമ്മളിലൂടെ ഭൂമിയിൽ നടക്കും. അതിനു മുമ്പ് ഈ പണി പൂർത്തിയാകുന്നതനുസരിച്ച് പിശാചിന്റെ കിങ്ഡം ഈ ഭൂമിയിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. നമ്മുടെ സ്വർഗീയ പിതാവ് ക്രിസ്തുവിൽ നമ്മളിലൂടെ ഈ ലോകം വാഴുവാനായിട്ട് ഇടയാകും. ഇതത്രേ ക്രിസ്തു യേശു പ്രസംഗിച്ച സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ നീ മാനസാന്തരപ്പെട്ടാൽ കിങ്ഡം നിനക്ക് തരുവാൻ നിന്റെ സ്വർഗീയ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അതിനായി എന്തു വേണോ? ആദ്യം പിശാചിനെ നിങ്ങൾ ന്യായം വിധിക്കണം. സമാധാനത്തിന്റെ നിയമവും വേഗത്തിൽ സാത്താൻ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. കർത്താവ് യേശുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ ചിന്തിക്കുന്നു ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ചേഞ്ച് യുവർ ബാറ്റിൽ ഹല്ലേലൂയ. എങ്കിൽ ജയിക്കുവാനായിട്ട് കഴിയും. ദൈവം നിങ്ങളെ ഏവരെയും ഈ സന്ദേശത്താൽ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓ ലോർഡ് ലവ് യു. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന സന്ദേശത്തിനായി നന്ദി. അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ യുദ്ധക്കളം മാറുവാൻ. ഞങ്ങളുടെ യുദ്ധക്കളം മാറുവാൻ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങ് മൃഗങ്ങളുടെ എക്സാമ്പിൾ ഞങ്ങൾക്ക് തന്നു. അതിൽ ഞങ്ങൾ കണ്ട ഓരോ മൃഗവും ആ മുതല അല്ലെങ്കിൽ ചീങ്കണ്ണി മനുഷ്യന്റെ ഗ്രൗണ്ടിൽ വെച്ച് മനുഷ്യനെ തോൽപ്പിക്കാതെ, മനുഷ്യനെ വലിച്ച് തഴച്ച് തന്റെ ഗ്രൗണ്ടിലേക്ക് വെള്ളത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി മനുഷ്യനെ തോൽപ്പിച്ചു. ആ ഈഗിൾ വളരെ ശക്തനായ എതിരാളിയായ കടൽപ്പാമ്പിനെ കടലിൽ വെച്ച് തോൽപ്പിക്കുക, തന്റെ ഗ്രൗണ്ടായ ആകാശത്തിലേക്ക് ഉയർത്തി അവിടെ വെച്ച് പരാജയപ്പെട്ടു. അങ്ങ് ഞങ്ങളോട് ആജ്ഞാപിച്ചു, നിങ്ങൾ ഇനി ജഡത്തിലല്ല, ജഡത്തിലായിരുന്നു, ഇപ്പോൾ നിങ്ങളെ ആത്മാവിലേക്ക് മാറ്റി, പുതിയ സൃഷ്ടിയിലേക്ക് മാറ്റി. ഇനി ജഡപ്രകാരം പോരാടരുത്, ജഡരക്തനോട് നിങ്ങൾക്ക് യുദ്ധമില്ല, ആത്മപ്രകാരം അത്രയേ നിങ്ങൾക്ക് യുദ്ധം. പിശാചിന്റെ കിങ്ഡത്തോടാണ് നിങ്ങളുടെ യുദ്ധം, ആ പിശാചിന്റെ കിങ്ഡത്തെയാണ് നിങ്ങൾ മാറ്റേണ്ടത്. അവനെ നിങ്ങൾ തോൽപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ അകത്ത് ദേവാലയ പണി നിങ്ങൾക്ക് മുന്നേറാം. അതുകൊണ്ട് ആത്മാവിലായിരിക്കുന്ന നിങ്ങൾ ഇനി ആത്മാവിനെ അനുസരിച്ച് നടക്കും എന്ന് അങ്ങനെയോട് പറഞ്ഞതിനായി സ്തോത്രം. ആത്മാവ് നയിക്കപ്പെടുന്നവരല്ലോ ദൈവത്തിന്റെ മക്കൾ. ക്രിസ്തുവിൽ അതിനായിട്ട് അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനായി നന്ദി. സ്വർഗീയ പിതാവേ, ചേഞ്ച് അവർ ബാറ്റിൽ ഗ്രൗണ്ട് ഫ്രം ദ ഫ്ലഷ് ടു ദ സ്പിരിറ്റ്, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറ്റുവാൻ തന്ന ആജ്ഞയ്ക്കായി നന്ദി. ഇതനുസരിച്ച് ലോകത്തിന്റെ വാക്കുകൾ കേട്ട് ഭീരുവാണ്, അങ്ങയുടെ വചനങ്ങൾ കേട്ട് ശക്തിപ്പെടുവാൻ ഹഗ്ഗായി പ്രവാചകനും സഖറിയ പ്രവാചകനും പ്രവചിച്ചത് മൂലം ജനം എഴുന്നേറ്റു ദേവാലയം പണിതു. ഇത് ഈ മക്കളിൽ ശബ്ദ കാഴ്ച പരിധിയിലുള്ള ഏവരിലും നടക്കുവാനായിട്ട് അറിയാം. എഫേസ്യർ 2:22 പറയുന്നത് പോലെ ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് മേൽ, അവരിലൂടെ കിട്ടുന്ന വചനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ആ ദൈവത്തിന്റെ പ്രവൃത്തി നടത്തുന്നതിനായി, ആലയം പണി ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ നല്ല പിതാവേ, നന്ദി നന്ദി നന്ദി. ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കും. ജനത്തെ കടതാവത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ കിടന്ന് മഞ്ഞും മഴയും അയക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യമാക്കണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ. അങ്ങ് തന്ന സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. ഇവിടെ അനുഗ്രഹിതരായി തീരട്ടെ. ക്രിസ്തുവിൽ പിതാവേ അങ്ങിൽ ഒന്നായി തീരുന്നവരായി തീരനടിയ എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, ഈ സഭായോഗത്തിൽ ഞങ്ങളോട് കൂടെ കൂടിയ നിങ്ങൾക്ക് ഏവർക്കും നന്ദി അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ അനുഗ്രഹമായി വിശ്വസിക്കുന്നു. മറ്റു സഹോദരങ്ങളെ ഇത് ഷെയർ ചെയ്താട്ടെ. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൽ ദൈവപുത്രന്മാരായി വിരിയാം. ദൈവം സഹായിക്കട്ടെ. Praise the Lord.